ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
ഐ പ്രൈസ് ഗോഡ് ഫോർ ദ വണ്ടർഫുൾ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ്.
നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ.
ഐ മീൻ ഗോഡ് ഗേവ് us one more opportunity to come together and worship Lord Jesus.
നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു.
ഐ പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദ മാൻ ഓഫ് ഗോഡ് ഹിയർ ഇൻ മിഡ്സ്റ്റ്.
തന്റെ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഐ പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ഹിസ് ഫാമിലി ആസ് വെൽ.
പ്രിയ കുഞ്ഞോൻചനായി ആന്റിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ചില മാസങ്ങൾ ഡാളസിലായിരുന്നല്ലോ, ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്തല്ലോ.
ഐ പ്രൈസ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദ കുഞ്ഞോൻചനങ്ങൾ ആൻഡ് ഫാമിലി ആൻഡ് ഗോഡ് കെപ്റ്റ് ദം സേഫ് ഇൻ ദ ജേർണീസ് ആൻഡ് കീപ് ദം ബ്രോട്ട് ദം ബാക്ക് സേഫ്.
നമ്മൾ ഇന്ന് ഇച്ചിരി നേരത്തെ ആരാധന തുടങ്ങുവാനായിട്ട് റെഡിയായി. അതിൻ്റെ കാരണം നമ്മുടെ ജനറൽ ബോഡി ഇന്ന് ആരാധനയ്ക്ക് ശേഷം നടക്കേണ്ടതായിട്ടുണ്ടല്ലോ.
The reason we started off our meeting today early is because we have a general body following right after the service.
ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. കഴിഞ്ഞ വർഷം 2023 ദൈവത്തിന്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തു.
I mean God has kept us safe thus far and in the past 2023 also he kept us safe and brought us thus far.
ഞാൻ പുറകോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊക്കെയും പല വിധത്തിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചില ആക്സിഡൻറ്റും ഇങ്ങനെയൊക്കെയും സംഭവിച്ചെങ്കിലും ആർക്കും ഒരു നഷ്ടം ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മരണം സംഭവിക്കാതെ ദൈവം ഇത്രത്തോളം എല്ലാവരെയും സൂക്ഷിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
Hallelujah. As I look back, even though we have went through different sicknesses, no one had to fail, go through a moment of death. So
ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം.
God has allowed us to stand and so therefore let's be in a be of people that praise and worship God.
നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരാം.
Let's come to the book of Hebrews.
അതിന്റെ 10 അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നമ്മൾ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ പല ചിന്തകൾ നമ്മൾ നേരത്തെ പല ദൈവദാസന്മാർക്കൂടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
Reading from verse 35 onwards.
അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്.
This is what we read over here. Therefore, do not cast away your confidence which has great reward.
നമ്മൾ ഈ എബ്രായ ലേഖനം അതിൻ്റെ 1 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ഈ അന്ത്യകാലത്ത് പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരളി ചെയ്തിരിക്കുന്നു.
As we read the chapter 1 of Hebrews, it says God who at various times and various ways spoke to us through the prophets in the past and in these last days has spoken to us through his son.
സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം.
I mean we see that the God that we serve is one who holds everything by the power of his word.
ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്.
So here the author of Hebrews is specifying this that therefore do not cast away the confidence for which there is a great reward.
നേരാവിലെ സമയം നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ.
I mean I trust all of you are here.
നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ
as we come to the book of Genesis
അതിന്റെ 15 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാമിന് ദർശനത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, അബ്രഹാമേ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു.
I mean, when we read 15, we see the Lord appearing to Abraham in a vision and he's saying, do not be afraid, Abraham. I am your shield, your exceedingly great reward.
14th അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 14th അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
when we come to chapter 14 of Genesis,
അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്തിനെ ശത്രു സൈന്യം പിടിച്ചുകൊണ്ടു പോയ സമയത്ത് അബ്രഹാമിന്റെ വീട്ടിൽ വളർന്ന 318 അഭ്യാസികളുമായി പോയി ആ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചതായിട്ട് 14th അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
As we read chapter 14, we see that Abraham's nephew Lot is taken captive and Abraham takes his 318 servants and goes and rescues Lot back.
അപ്പോൾ ഈ രാജാക്കന്മാരെയും എല്ലാം തോൽപ്പിച്ച് കടന്നു വരുമ്പോൾ സോദോം രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, ഹല്ലേലൂയ, സമ്പത്ത് നീ എടുത്തുകൊള്ളുക, ആൾക്കാരെയല്ല എനിക്ക് വിട്ടു തരിക എന്ന് പറഞ്ഞു.
So after Abraham having defeated the armies there and comes back, the king of Sodom puts out a request saying, hey, you can take off all of the goods, give me all of your people.
എന്നാൽ 15th അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്.
I mean, so when we come to chapter 15, that's the part we read, which happens right after the scenario.
14th അധ്യായത്തിൽ അബ്രഹാം സോദോം രാജാവിനോട് പറയുകയാണ്, നീ എന്നെ സമ്പന്നാക്കി എന്ന് പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുമാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് എടുക്കുകയില്ല.
I mean, so Abraham is responding in such a fashion to the king, saying that so that you would not take glory, saying that, you know, you made me rich.
മെസപ്പൊട്ടോമിയയിലെ ഊരിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയ ദൈവം എന്നെ സമ്പന്നാക്കുവാൻ മതിയായവനാണ്.
I mean, so here Abraham is saying that the God who called me out of the town of Ur is able to make me prosperous.
അപ്പോൾ സോദോം രാജാവ് തനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അബ്രഹാം ആ പ്രതിഫലം വാങ്ങിച്ചില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നു.
So we can see the offer that King Sodom was put across, Abraham did not buy it.
എന്നിട്ടാണ് നമ്മൾ വായിച്ചത് 15th അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
and then we come to chapter 15,
അവിടെ അബ്രഹാമിന് ദൈവം ദർശനത്തിൽ വെളിപ്പെടുകയാണ്.
We see that God is being revealed in a vision to Abraham.
അബ്രഹാമിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട.
I saying, do not be afraid, Abraham.
ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് അബ്രഹാമിനോട് പറയുകയാണ്.
And God adds, I am your shield, your exceedingly great reward.
അതുകൊണ്ട് പറയാണ്, നീ ധൈര്യത്തോടെ മുൻപോട്ട് പോകാനായിട്ട് പറഞ്ഞു.
And so God is encouraging him to keep moving forward boldly.
അവിടെ അബ്രഹാമിനെ ദൈവം ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്.
So we see God strengthening Abraham at this point.
Praise God. Hallelujah. നമ്മൾ എബ്രായ ലേഖനം വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 11:25 നമ്മൾ വായിക്കുമ്പോൾ,
as we study, continue studying the book of Hebrews and reading to 22nd verse of chapter 11,
അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ?
We see a particular person there mentioned in that verse.
മോശയെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്.
It says about Moses.
പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് തനിക്ക് എണ്ണുവാനായിട്ടിടയായി.
I mean, we see Moses over there by faith choosing to reject the treasures of Egypt and esteeming the reproach of Christ greater than the treasures in Egypt.
ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാനായിട്ടുള്ള കാര്യം പ്രതിഫലം താൻ നോക്കിയതുകൊണ്ടാണ്.
I mean, the reason he was able to consider the treasures of Egypt as nothing is because he looked at the reward that's coming.
ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് തനിക്ക് എണ്ണുവാനായിട്ടിടയായി.
He was able to esteem the reproach of Christ.
അപ്പോൾ പ്രതിഫലം മോശ വിശ്വാസക്കണ്ണാൽ കണ്ടു.
And Moses by faith is able to see this reward.
ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ദൈവ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് നല്ലതെന്ന് ഹല്ലേലൂയ മോശ തന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ചിന്തിച്ച് ആ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നിന്നെ വലിയ ധനമെന്ന എണ്ണുവാനായിട്ട് തന്റെ ജീവിതത്തിൽ തനിക്ക് കഴിഞ്ഞു.
Rather than choosing the royal privilege of being called the son of Pharaoh's daughter, he chooses to suffer along with the people of God and esteems the reproach of Christ.
നമുക്ക് വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം.
As we come back to the life of Abraham again.
ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസാക്കിനെ തന്നെ യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞു.
And we see a particular instance where God speaks to Abraham saying, sacrifice the son whom you love.
അങ്ങനെ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് മകനുമായിട്ട് ആരാധന കഴിക്കുവാനായിട്ട് പോവുകയാണ്.
And being obedient to the voice of God, he's on his journey to sacrifice his son Isaac.
നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിച്ചാൽ മൂന്ന് വിധത്തിലുള്ള വിശ്വാസത്തെ അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
When we study the life of Abraham, we can see three kinds of faith as we study his life.
അതിൽ ഒന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം.
I mean, number one faith is the faith that calls out things out of nothing.
രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതായിട്ടുള്ള വിശ്വാസം.
The second kind of faith is one that raises things from the dead.
മൂന്നാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ചാരത്തിൽ നിന്ന് മക്കളെ ഉളക്കുവാൻ കഴിയും എന്ന് പറയുന്ന ആ വിശ്വാസം.
The third kind of faith is where God is able to raise up children from ashes.
തന്റെ മകനായ ഇസാക്കിനെ യാഗം കഴിപ്പാനായിട്ട് പോകുമ്പോൾ ഈ മൂന്ന് വിശ്വാസം അബ്രഹാമിന്റെ ഹൃദയത്തിലുണ്ട്.
I mean, so when Abraham is walking to on his journey to sacrifice Isaac, he's got these three faiths in his heart.
സാധാരണ അബ്രഹാം തന്റെ മകനുമായിട്ട് യാഗത്തിന് കടന്നു പോകുമ്പോൾ യാഗം മൃഗത്തെ കൊണ്ടാണ് പോകുന്നത്.
I mean, so usually when Abraham goes for sacrifice with his son, they take a sacrificial animal.
അപ്പോൾ മകൻ അബ്രഹാമിനോട് ചോദിക്കുകയാണ്, നമ്മളെ യാഗത്തിന് പോകുന്നു, യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചു.
And we see Isaac turning and asking his father Abraham, where is the animal to be sacrificed?
അപ്പോൾ അബ്രഹാം കൊടുത്ത മറുപടി, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം.
I mean, hallelujah. So Abraham's response was, God is able to bring things out of nothing.
മകൻ അപ്പനോട് ചോദിക്കുമ്പോൾ യാഗമൃഗം അവിടെ ഇല്ല.
I mean, so when Isaac is asking Abraham, where is the sacrificial animal? There is no animal existing at that point.
Praise the Lord, hallelujah. എന്നാൽ ആവശ്യം വരുമ്പോൾ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം.
I mean, but when we are in a time of need, a season of need, God is able to call things into existence.
ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം.
He is a God who calls out things into things out of nothing as though it always existed.
അതാണ് അബ്രഹാമിന്റെ ഒന്നാമത്തെ വിശ്വാസം.
Oh, that's the number one faith Abraham had.
Praise God, hallelujah.
ഈ
ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ യാഗം നടത്തുന്നതിനെ ഇല്ലാതാക്കുവാൻ പിന്തിരിപ്പിക്കുവാൻ പിശാച് ജീവിതത്തിൽ ശ്രമിച്ചെന്നിരിക്കും.
I mean, devil may have his own schemes and strategies so that you are prevented from worshiping God.
ഇവിടെ അബ്രഹാമിനെ നമ്മൾ നോക്കുമ്പോൾ യാഗം ഒരുക്കുന്നുണ്ട്, യാഗപീഠം നന്നാക്കുന്നുണ്ട്, വിറകെടുക്കുന്നുണ്ട്, എന്നാൽ യാഗത്തിനുള്ള മൃഗം അവിടെ ഇല്ല.
I mean, so when we look at this particular scenario recorded in chapter 22 is, I mean, he's preparing the altar, he's preparing all of the wood, but we don't see the sacrificial animal so far.
യാഗപീഠത്തിൽ ഇസാക്കിനെ കിടത്തിയിട്ട് ഹല്ലേലൂയ കത്തി എടുക്കുമ്പോൾ മകന്റെ കഴുത്തിൽ കത്തി വെക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെയും നമുക്കിവിടെ ഹല്ലേലൂയ യാഗമൃഗത്തെ കാണുവാനായിട്ട് കഴിയുന്നില്ല.
I mean, we see in this instance where Isaac is laid on the altar and Abraham is about to lay the knife on his son, and until this point we don't see a sacrificial animal present in the area.
എപ്പോഴൊക്കെയും ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ടുണ്ടോ, അബ്രഹാമേ എന്ന ഒറ്റ വിളിയിൽ പല പ്രാവശ്യം നമുക്ക് വിളിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
We know that God often called Abraham, and all of the time he called just a single time Abraham.
എന്നാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവം രണ്ട് പ്രാവശ്യം അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്.
But on this specific instance we see God calling him two times, Abraham, Abraham, do not lay your hand on the lad.
സാധാരണ മുകളിൽ നിന്നൊരു വിളി കടന്നു വരുമ്പോൾ സാധാരണ മനുഷ്യൻ മേലോട്ടാണ് നോക്കേണ്ടത്.
I mean, when if you hear a call from above, your attitude is to look above.
Praise the Lord. എന്നാൽ ആ ദൈവ വിളിയുടെ ശബ്ദത്തെങ്കിൽ അബ്രഹാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാണ് ഏതെങ്കിലും യാഗമൃഗം അവിടെ ഉണ്ടോ എന്ന്.
I mean, we see when he responds to this call, his first response is to look back and see if there's a sacrificial animal there.
അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, സകലത്തെയും ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം എന്നുള്ള ആ വിശ്വാസം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
I mean, Abraham had a strong faith that God is able to call things out of nothing and as though it always existed.
Praise the Lord. നമുക്ക് ആ ചരിത്രമെല്ലാം നല്ലവണ്ണം അറിയാവുന്നതാണ്. തന്റെ മകനു പകരം ഹല്ലേലൂയ ആ ആട്ടുകോട്ടിനെ പിടിച്ച് യാഗം അർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
I mean, we know the rest of the story there, where Abraham, instead of sacrificing his son Isaac, takes up a ram and puts it on the altar and sacrifices.
നമുക്ക് ഒത്തിരി വിശദീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ തന്നെയും എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്.
I mean, so even though we cannot go into great details of the story, this is what the author of Hebrews is saying. Therefore, do not cast away your confidence, which has a great reward.
ദൈവസഞ്ചയതു വാക്തത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്.
I mean, in order to fulfill the will of God and receive the promise, you need to have endurance.
അപ്പോൾ മഹാപ്രതിഫലം ഉള്ളതുകൊണ്ട്
this has a great reward, let's not cast away our confidence.
ധൈര്യമുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്.
I mean, God needs people, those who are bold and courageous.
ഒരിക്കൽ ഗിദയനോട് ദൈവം പറഞ്ഞു, ഭയവും ഭീരുത്വവും ഉള്ളവനെല്ലാം ഗിലയാദ് പർവ്വതം വിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു.
I mean, so we see where God speaks to Gideon. He's saying that all those who have fear in their heart, let them leave from the Mount of Gilboa.
ദൈവം ജോഷുവയോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടരുത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കില്ലെന്ന് പറഞ്ഞു.
I mean, we see God speaking and encouraging Joshua, saying, you do not need to fear. There is no enemy that's going to stand against you during your lifetime.
അപ്പോൾ ധൈര്യം തള്ളിക്കളയാതെ വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് ഒരു മഹാപ്രതിഫലമാണ്.
So therefore, do not cast away your confidence, and those who do that will have a great reward.
രണ്ടാമതായിട്ട് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം.
The second thing that the author of Hebrews is encouraging is do the will of God to receive the promise, and in order to do this you need to have endurance.
ദൈവേഷ്ടം ചെയ്യണം.
I mean, to do the will of God.
എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം?
What is the will of God?
ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്.
And as we read the scriptures, we see that the will of God is our sanctification.
ഒരിക്കൽ കർത്താവ് തന്റെ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും കഴുകി.
I mean, by the blood of Jesus, he cleansed us.
എന്നാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ജീവിതത്തിൽ നമ്മൾ കഴുകൽ പ്രാപിക്കണം.
But that is not enough. But in our day-to-day walk, we need to come before Christ and be cleansed.
കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കില്ല.
I mean, we see Jesus speaking in John chapter 13. He's speaking to Peter, saying, I mean, if I do not cleanse you, you have no part in me.
മനുഷ്യരിൽ എപ്പോഴും ജഡത്തിന്റേതായിട്ടുള്ള അശുദ്ധിയും പരാജയങ്ങളുമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളത്.
I mean, human life consists of failures.
പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ തന്നെത്താൻ നമ്മൾ വഞ്ചിക്കുകയാണ്.
I mean, this is what it says in 1 John. If you say you do not have sin, you are lying to yourself, you are deceiving yourself.
ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
I mean, this is what the scripture says. There is no one righteous, not even one.
എല്ലാവരും കൊള്ളരുതാത്തവരായി താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു.
I mean, all have turned away from God.
ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനുമില്ല.
There is not a single person who seeks God.
അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു.
I mean, this is what Apostle Paul says once.
അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ.
Oh, a wretched man am I.
ഞാൻ ജഡ മനുഷ്യനാണ്.
I'm a fleshly man.
പാപത്തിന് അധീനനായ മനുഷ്യനാണ്.
I'm bound by sin.
നന്മ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ഇച്ഛിക്കാത്ത തിന്മയത്രേ എന്റെ ജനത്തിലുള്ളത്.
I often desire to do good, but there are things that I do things that I do not want to do.
എന്റെ ജനത്തിൽ പാപം അത്രേ വസിക്കുന്നത്.
And sin reigns in my life.
എന്റെ ജനത്തിൽ പാപം വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
I know that sin reigns in my flesh.
ആ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും?
And we see a cry from Paul saying, who is going to rescue me from this body of sin?
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തെ ദിനംതോറും നമ്മൾ ദണ്ണിപ്പിച്ച് നമ്മളെ അടിമയാക്കണം.
Therefore, and you know, what should we do in such a instance? And we should let our body be disciplined daily.
നമ്മുടെ ജഡം മരിക്കേണ്ടതായിട്ടുണ്ട്.
Our flesh needs to die.
Hallelujah. രാഗമോഹങ്ങളെ നമ്മൾ ഉരിഞ്ഞു കളയുന്നവരായിരിക്കണം.
Amen. We should get rid of all of the passions of worldly pleasures.
Praise the Lord. Hallelujah.
Hallelujah.
ഇന്ന് പകൽക്കാലം നമ്മുടെ അഹം അറിയുന്നവൻ ഇവിടെയുണ്ട്.
Amen. There is a God that who knows our hearts and desires.
Praise the Lord. Hallelujah.
Hallelujah.
Hallelujah. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
Can we praise God?
ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണമാണ്.
I mean, what God wills of us is our sanctification.
Hallelujah. ദൈവവചനത്തിൽ സ്റ്റീഫനെയും അതുപോലെ തന്നെ മോശസിനെയും നമ്മൾ കൂടി പഠിച്ചാൽ,
as we study the characters of Stephen and Moses,
അവർ ജീവിതത്തിൽ വളരെ താഴ്മയും സൗമ്യതയുള്ളവരായിരുന്നു.
I mean, we see them as very humble people.
അതുകൊണ്ടാണ് അവരുടെ ത്വക്ക് പ്രകാശിക്കുവാനായിട്ട് ഇടയായത്.
And we see their flesh glow.
മുഖം പ്രകാശിക്കുവാനായിട്ട് ഇടയായത് അതുകൊണ്ടാണ്.
I mean, we see their face glow for this.
Hallelujah. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ മുഖത്തെ നമ്മൾ ഒന്ന് നോക്കണം.
So therefore we need to look into the word of God, which is a mirror, and examine ourselves.
അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
Until we have looked into the mirror, we will not exactly know how we look and what we need to change.
Glory Jesus.
Hallelujah.
ദൈവേഷ്ടം നമ്മൾ ചെയ്യണം.
Amen. Therefore we need to do the will of God.
ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണം.
And the will of God is our sanctification.
ഈ ഭാഗങ്ങൾ ഒത്തിരി ആലോചനകൾ നമുക്ക് പറയാൻ കഴിയുമെന്നാൽ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് സെക്കൻഡ് നമ്മൾ വാക്തത്വം നമ്മൾ പ്രാപിക്കുന്നവരായിരിക്കണം.
I mean, so the second thing that we have to recognize is we are people who should receive the promise.
അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
as we come to Acts 26 verse 6,
അവിടെ ഇങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്.
This is what we read over there.
രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതും ആയ വാക്തത്തിലുള്ള പ്രത്യാശയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു.
I mean, we see the hope of the promise being spoken there.
അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധയെ നമ്മൾ മാറ്റരുത്.
I mean, so we should never take our eyes off of Jesus.
ദൈവത്തിൽ നമ്മൾ ഏകാഗ്രഹ ചിത്തന്മാരായിരിക്കണം.
I mean, we should be fixedly focused, we should have a focus fixed on Jesus.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം.
Therefore we should be people who pray carefully.
ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം.
We should be people who worship God.
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം.
I mean, we should serve God with passion and rigor.
ആരാധനയ്ക്ക് നമുക്കുള്ള ജീവിതത്തിൽ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം.
We should be encouraged when it comes to worshiping God.
സുസൂക്ഷ ചെയ്യുവാൻ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം.
Amen. We should have a passion to serve God.
Hallelujah. ചെയ്യുന്നതെല്ലാം ഞാൻ കർത്താവിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം.
Amen. We should be governed by the thought that whatever we do it for the glory of God.
Praise the Lord.
Hallelujah.
അപ്പോൾ കർത്താവിനു വേണ്ടി നമ്മൾ എങ്ങനെ നിൽക്കണം?
So how should we stand for God? We should stand with great encouragement.
അതാണ് ഇവിടെ നമ്മൾ വായിച്ച രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതും ആയ വാക്തത്തിലുള്ള പ്രത്യാശയെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
And we see Paul over there saying, one who tries to get the hope of the promise.
വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കണം.
I mean, we should be people who hold on to the promises that God has told to us.
നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ,
as we come to the book of Luke,
അവിടെ സിമിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
We see a man of God named Simeon.
തന്റെ ജീവിതത്തിൽ വാക്തത്വം പ്രാപിക്കുവാൻ തൻ ആലയം വിട്ടുപിരിയാതെ നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
And we see that in order to receive the promise, he always stays in the temple of God.
Praise the Lord. വാഗ്ദത്തത്തെ ഒന്ന് കാണുവാൻ നീണ്ട വർഷങ്ങൾ ആ വാഗ്ദത്തത്തിനായി താൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
I mean, we see that he's a person who's been waiting for the consolation of Israel and waited for a long time.
ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2:26 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
I mean, we see in Luke chapter 2 verse 26.
സിമിയോൻ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ തന്നെ അരുളപ്പാടുണ്ടായി.
I mean, we see Simeon having a revelation by the Holy Spirit that he would not see death until he has seen the Lord's Christ.
സിമിയോൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു.
I mean, he is led by the Spirit into the temple.
യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ.
I mean, he goes there so that to do the custom of the law to Jesus. When the parents of Jesus bring him into the temple, and we see Simeon taking up Jesus in his arms and blessing God.
Simeon parayirikkunna oru karyamundo?
I mean, this is what Simeon is saying at that point.
Ippol nada thiruvadanam pole nee adiyane samadhanathode aayikkunnu.
I mean, he says, Lord, now you're letting your servant depart in peace according to your word.
Jaadigalkku veluppol velippeduvanulla prakashavum ninde janamaya Israelinte maguthumayi നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് സിമിയോൻ പറയുകയാണ്.
And we see Simeon saying this, saying the light that was to bring revelation to Gentiles and the glory of the people Israel, I have been able to see with my own eyes.
യേശു എന്ന പൈതലിനെ കാണുവാൻ വേണ്ടി വളരെ വർഷങ്ങൾ താൻ കാത്തിരിക്കുകയായിരുന്നു.
I mean, we can see Simeon waiting to see this child Jesus for a long time.
Hallelujah! മാനവജാതിയുടെ ഉത്ഥാനത്തിനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ആ യേശുവിനെ ഒന്ന് കാണുവാൻ തന്റെ കരങ്ങളിലെത്തി ദൈവത്തെ ഒന്ന് വാഴ്ത്തുവാൻ താൻ വളരെയധികം ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു സിമിയോൻ.
And we see Simeon is a person who is waiting to see the redemption that is to be brought to mankind.
തൻ പറയാണ് നാഥാ തിരുവചന പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു.
And this is what he is saying, Lord, now you are letting your servant depart in peace just according to your word.
ആ വാഗ്ദത്തത്തെ കൈയിലേറ്റു വാങ്ങുവാൻ സിമിയോന്റെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടായി.
And Simeon was blessed to hold on to that promise.
Praise the Lord. Hallelujah.
Hallelujah.
ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്.
I mean, in order to do the will of God and receive the promise, you need endurance.
നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്.
I mean, we need endurance in our life.
ഒരു കൃഷിക്കാരൻ ഹല്ലേലൂയ വിലയേറിയ ഫലത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിപ്പാനുള്ള സഹിഷ്ണുത നമുക്കുണ്ടാകണം.
Just as a farmer would wait to see the reward of his work, we all need to have endurance to see the reward of our work.
യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ചും ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
I mean, we see in the book of James where he's telling about the endurance of Job.
സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു.
I mean, we see that all those who have gone through endurance are called blessed.
ദൈവം അവനു വേണ്ടി വരുത്തിയ അവസാനത്തെ നിങ്ങൾ കണ്ടുമിരിക്കുന്നു.
I mean, you have seen the end that was brought to Job.
ഇപ്പോൾ സഹിഷ്ണുതയോട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു Job.
So,
hallelujah.
So one person who went through endurance was Job.
തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം തനിക്ക് നഷ്ടമായെങ്കിലും അവസാനം ഇരട്ടിയായിട്ട് ദൈവം അവന് മടക്കി കൊടുത്തു.
I mean, even though he lost everything in his life, we see towards the end of his life God blesses him twice.
ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്.
And therefore in our life we need to have endurance.
Hallelujah. എബ്രായ ലേഖനകർത്താവ് വീണ്ടും പറഞ്ഞു എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും.
I mean, this is what the author again says of Hebrews. He's saying, the just shall live by faith.
ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി എത്രപേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കും?
I mean, how many of us have a desire to grow spiritually and progress spiritually?
ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്ന് നോക്കുക, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ?
I mean, we need to examine ourselves and see whether we have progressed in our spiritual life.
ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
And if we examine and find that we have not made any progress, that means we are backsliding.
Hallelujah. അതാണ് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
I mean, that's why we see here the just shall live by faith.
പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല.
But if anyone draws back, my soul has no pleasure with him.
നമ്മൾ യൂദയുടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ,
as we come to the letter of Jude,
അവിടെ യൂദാ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
There's one thing that he's emphasizing in his letter.
നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം.
I mean, he's saying that you should contend for the faith.
അതി വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ മുന്നോട്ട് പോകണം.
Amen. We should take into consideration the holy faith that is given to us and move on.
എന്നിട്ട് താൻ പറയാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയ വർധന വർത്തണം.
And then he is saying that you should bring spiritual progresses and grow up, edify yourself spiritually.
പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം.
Amen. We should pray in the Holy Spirit.
ദൈവ സ്നേഹത്തിൽ അന്യോന്യം നമ്മൾ സൂക്ഷിക്കപ്പെടണം.
Amen. We should be kept in the love of God.
എന്നിട്ട് പറയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം.
Amen. Then he's saying is you need to keep yourself from stumbling.
Praise God.
Hallelujah.
വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം.
Amen. To keep yourself from stumbling.
വിശ്വാസത്തിനു വേണ്ടി പോരാടണം.
Amen. You need to contend for your faith.
അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കണം.
Amen. You should live based off of your holy faith.
നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മീയ വർധന വർത്തണം.
Amen. You should edify yourself spiritually.
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം.
You should pray in the spirit.
ദൈവ സ്നേഹത്തിൽ സൂക്ഷിക്കപ്പെടണം.
Amen. You should be kept in the love of God.
വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം.
And you need to keep yourself from stumbling.
ദൈവ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി തീരണം.
And we should be found blameless in the sight of God.
ഈ യൂദയുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ള ലേഖനങ്ങളിൽ ഒന്നും കാണാത്ത ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ.
As we read the letter of Jude, we see that letter is very unique comparing all of the other letters.
Praise God. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുക.
Let's give ourselves into the hands of God.
എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
Amen. My just shall live by faith.
പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല.
But if anyone draws back, my soul has no pleasure in him.
നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല.
We should not be of those who are drawing back to perdition.
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു.
But we should be in the group that believes to the saving of the soul.
അതുകൊണ്ട് മഹാ പ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നമ്മൾ തള്ളിക്കളയണം.
And for this very reason, do not cast away your confidence of faith.
ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ആവശ്യം.
In order to receive the promise by doing the will of God, endurance is a mandate.
Hallelujah. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.
Can we all stand on our feet?
Praise God. Hallelujah. സമയത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. Hallelujah. പലപ്പോഴും ദൈവവചനം നമുക്ക് അതിൻ്റെ രീതിക്ക് ആഴമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടുള്ള സമയം നമ്മുടെ മധ്യത്തിൽ കുറവായതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ ഏൽപ്പിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവരും താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ ഹലേലി എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം, കേട്ട വചനത്തിനു മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം.